SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
ഇനി ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ ദിവസം ഫെഡറൽ ബജറ്റ് അവതരിപ്പിച്ച കാര്യം മിക്ക ശ്രോതാക്കളും അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഏതൊക്കെയാണ് നമ്മളെ ബാധിക്കാൻ സാധ്യത എന്ന കാര്യം വളരെ കുറച്ചു പേർ മാത്രമേ മനസ്സിലാക്കിയിട്ടുണ്ടാകൂ. ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയെന്ന് വിലയിരുത്തുകയാണ് ഇനി. ഒരുപക്ഷെ ഈ ബജറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും മലയാളികളിലും നല്ലൊരു ഭാഗത്തിന് ശ്രദ്ധേയമായിട്ടുള്ളത്. ആദായനികുതി ബ്രാക്കറ്റിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം. ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ നികുതി നിരക്ക് തുടങ്ങുന്നതിനുള്ള വാർഷിക വരുമാനം $80,000 നിന്ന് $87,000 വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് നിലവിൽ $80,000 വരെ വാർഷിക വരുമാനമുള്ളവർ 32.5% വരെയാണ് ടാക്സ് നൽകേണ്ടിയിരുന്നത്. 80,000 മുകളിൽ ലഭിക്കുന്ന വരുമാനത്തിൽ 37% ടാക്സ് നൽകണമായിരുന്നു. എന്നാൽ ഇനി മുതൽ $87,000 വരെയുള്ള വരുമാനത്തിന് പരമാവധി 32.5% ടാക്സ് മാത്രമേ ഈടാക്കുകയുള്ളൂ. 500,000 ഓസ്ട്രേലിയക്കാർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ആരോഗ്യമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ മലയാളികൾക്കായിരിക്കും ഇതിന്റെ ഗുണം കിട്ടുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നെഗറ്റീവ് ഗിയറിംഗ് സംബന്ധിച്ചാണ്. നെഗറ്റീവ് ഗിയറിംഗ് കുറയ്ക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമെന്ന ആശങ്കകൾ കുറച്ചുകാലം ചർച്ചയായിരുന്നുവെങ്കിൽ അതിൽ ഒരു മാറ്റവും വരുത്തില്ലെന്ന് ട്രഷറർ സ്കോട്ട് മോറിസൺ പ്രഖ്യാപിച്ചു. അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഇപ്പോഴത്തേതുപോലെ തന്നെ നെഗറ്റീവ് ഗിയറിംഗ് ആനുകൂല്യം തുടർന്നും ലഭിക്കും. നികുതി മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം സൂപ്പർ ആനുവേഷൻ കോൺട്രിബ്യൂഷനിലുള്ള നികുതിയാണ്. ഉയർന്ന വരുമാനക്കാർക്ക് നികുതി കൂട്ടുകയും ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. $2.5 ലക്ഷം കൂടുതൽ വാർഷിക വരുമാനമുള്ളവർക്ക് സൂപ്പർ നിക്ഷേപത്തിനുള്ള നികുതി നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കി, അതായത് 15%-30% ഉയർത്തി. അതേസമയം $37,000 താഴെ മാത്രം വരുമാനമുള്ളവർക്ക് സൂപ്പർ ആനുവേഷൻ നിക്ഷേപത്തിന് നൽകുന്ന ടാക്സിൽ നിന്ന് $500 വരെ സബ്സിഡിയായി തിരിച്ചു കിട്ടും. നമുക്കെല്ലാവർക്കും താൽപ്പര്യമുണ്ടാകാവുന്ന മറ്റൊരു വിഷയം വിസ പാസ്പോർട്ട് എന്നീ മേഖലകളാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി പുതിയൊരു വിസ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല, തായ്ലൻഡ്, വിയറ്റ്നാം, ചിലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോ ഇമിഗ്രേഷൻ റിസ്ക് പട്ടികയിൽപ്പെട്ടവർക്കാണ് 3 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ തുടങ്ങുന്നത്. അതായത് നിയമം ലംഘിച്ച് ഓസ്ട്രേലിയയിൽ തന്നെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കില്ല എന്ന് ഉറപ്പുള്ളവർക്കായിരിക്കും ഈ വിസ കിട്ടുക. ഇന്ത്യക്കാർക്കും UAEക്കാർക്കും അതിവേഗത്തിൽ വിസ കിട്ടുന്നതിന് ഒരു യൂസർ പെയ്ഡ് ഫാസ്റ്റ് ട്രാക്കിംഗ് സംവിധാനവും കൊണ്ടുവരുന്നുണ്ട്. അതേസമയം ഓസ്ട്രേലിയൻ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഇനി മുതൽ ഫീസ് കൂടും. കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും $10 മറ്റുള്ളവർക്ക് $20 ഫീസ് കൂടുന്നത്. പ്രയോറിറ്റി പ്രോസസിംഗ് പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ $54 ഫീസ് കൂടുക. പുതിയതായി ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ അഡൾട്ട് മൈഗ്രന്റ് ഇംഗ്ലീഷ് പ്രോഗ്രാം. ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കായി പ്രീ എംപ്ലോയ്മെന്റ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ സമൂഹത്തിൽ കൂടുതൽ ഇടപെടാൻ സഹായിക്കുന്ന സോഷ്യൽ ഇംഗ്ലീഷ് എന്നീ സേവനങ്ങൾ ഇതിലുണ്ടാകും. മറ്റൊന്ന് ചെറുകിട ബിസിനസ്സുകളെ സഹായിക്കാനുള്ള പ്രഖ്യാപനമാണ്. ചെറുകിട ബിസിനസ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ 10 മില്യൺ വരെ വിറ്റുവരവുള്ള ബിസിനസ്സുകൾക്കാണ് ഈ ആനുകൂല്യം. ഇത്തരം ബിസിനസ്സുകളുടെ കമ്പനി ടാക്സ് 1% വെട്ടിക്കുറച്ചു. തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന 25 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർക്കും സന്തോഷിക്കാൻ ഒരു പ്രഖ്യാപനമുണ്ട്. പുതിയ ഒരു ഇന്റേൺഷിപ്പ് പദ്ധതിയാണ് ഇത്. 2017 ജൂലൈ 1 മുതൽ ആഴ്ചയിൽ 25 മണിക്കൂർ വരെ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കും. 2 ആഴ്ച കൂടുമ്പോൾ $200 വരെ വരുമാനം ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇത്. നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കൊപ്പം ഇതും തുടരാൻ കഴിയും. ഇനി അല്പം തിരിച്ചടിയാകുന്ന ചില പ്രഖ്യാപനങ്ങളുമുണ്ട്. അതിലൊന്ന് പുതിയ ചൈൽഡ് കെയർ സബ്സിഡി പാക്കേജ് നടപ്പിൽ വരുത്തുന്നത് 1 വർഷത്തേക്ക് നീട്ടിവച്ചതാണ്. ചൈൽഡ് കെയർ റിബേറ്റ് $7,500 നിന്നും $10,000 ഉയർത്താനുള്ള തീരുമാനം 2018 ജൂലൈ മുതൽ മാത്രമേ നടപ്പിൽ വരുത്തുള്ളൂ എന്നാണ് സർക്കാർ പ്രഖ്യാപനം. മറ്റൊരു തിരിച്ചടി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കാണ്. ഫീസ് ഡീറെഗുലേറ്റ് ചെയ്യാനുള്ള തീരുമാനം പിൻവലിച്ചെങ്കിൽ പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് $2 ബില്യൺ ലാഭിക്കണം എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇത് വിദ്യാർത്ഥികളെ ബാധിക്കും എന്ന് തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പുകവലിക്കാർക്കും ഒരു ദുഃഖവാർത്തയാണ് ഈ ബജറ്റ്. പുകയിലയുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും നികുതി ഇനി മുതൽ ഓരോ വർഷവും 12.5% വീതം കൂട്ടും. മാത്രമല്ല, വിദേശത്ത് നിന്ന് കൊണ്ടുവരാവുന്ന സിഗരറ്റുകളുടെ എണ്ണം അടുത്ത വർഷം മുതൽ 50 നിന്ന് 25 വെട്ടിച്ചുരുക്കുകയും ചെയ്യും. ഫലത്തിൽ പുകവലിക്ക് ഇനി മുതൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സാരം. ഇനി ബജറ്റിനെക്കുറിച്ച് പൊതുവായി നോക്കുകയാണെങ്കിൽ $37 ബില്യൺ കമ്മി ബജറ്റാണ് ഇത്. എന്നാൽ 2018-19 ആകുമ്പോഴേക്കും ഇത് 14.2 ബില്യൺ കുറയ്ക്കുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. എന്തായാലും ഫെഡറൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിവാതിൽക്കൽ എത്തി നിൽക്കേ ബജറ്റ് പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നാണ് ഇനി നമുക്ക് കാണേണ്ടത്.